SBS Radio.
നമസ്കാരം പി എസ് ജീന, സ്വാഗതം എസ് ബി എസ് മലയാളം റേഡിയോയിലേക്ക്. ജീന, എന്തായാലും എസ് ബി എസ് മലയാളത്തിലേക്ക് മാത്രമല്ല ഓസ്ട്രേലിയയിലേക്കും സ്വാഗതം എന്ന് പറയണം. ഓസ്ട്രേലിയയിലേക്ക് വരാൻ പോവുകയാണ്, ഓസ്ട്രേലിയൻ ക്ലബിൽ കളിക്കാനായി എത്തുകയാണ്. മെൽബണിലുള്ള റിംഗ്വുഡ് ഹോക്സ് എന്നാണല്ലേ ടീമിന്റെ പേര്. എപ്പോഴാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്?
ഞാൻ ജനുവരി 17 മുതൽ സെപ്റ്റംബർ 11 വരെയുള്ള പീരീഡിലേക്കാണ് അവർ ഇൻവിറ്റേഷൻ തന്നേക്കുന്നത്. ജനുവരി 17 ഒരു 18 ആകുമ്പോഴത്തേക്കും എത്തുമായിരിക്കും.
അപ്പം ഈ ടീം റിംഗ്വുഡ് ഹോക്സ് എന്ന് പറയുന്ന ടീം ഏത് ലെവലിൽ കളിക്കുന്ന ടീമാണ്? ഏതൊക്കെ മത്സരങ്ങളിലായിരിക്കും ജീന കളിക്കുന്നത്? കാര്യം ആദ്യം തന്നെ പറയാൻ പറ്റുമോ?
അവിടെ ഒരു ലീഗ് ഉണ്ടല്ലോ, ബിഗ് ബി ലീഗ്, ഒരു സെമി പ്രൊഫഷണൽ ലീഗാണ് ബിഗ് ബി ലീഗ്. അതില് റിംഗ്വുഡ് ഹോക്സിന് വേണ്ടി കളിക്കാനും അവരുടെ കൂടെ ട്രെയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് കോള് വന്നേക്കുന്നത്.
ഓക്കേ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഓസ്ട്രേലിയയിലേക്ക് എത്തുന്ന, ഓസ്ട്രേലിയൻ ക്ലബിലേക്ക് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ താരമാണ് ജീന. ആദ്യം വന്നതും ഒരു മലയാളി തന്നെയായിരുന്നു, ഗീതു അന്ന ജോസ് ആയിരുന്നു. അതും ഇതേ ടീം ക്ലബ്ബ് തന്നെയായിരുന്നു. ഓക്കേ ഓക്കേ. അപ്പൊ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു ടീമിലേക്ക്, ഈ ഒരു ക്ലബിലേക്ക് ജീന എത്തിയത്? അക്കാര്യം ഒന്ന് പറയാമോ?
ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ ഒരു 5 മാച്ച് ഉണ്ടായിരുന്നു അവരുമായിട്ട്. റിംഗ്വുഡ് ഹോക്സ് ടീം ഇവിടെ കേരളത്തിൽ വന്നിട്ട് നമ്മളൊരു 5 മെയിൻ സിറ്റീസിൽ വെച്ചിട്ട്, കോഴിക്കോട്, കൊച്ചി, കോട്ടയം, ട്രാൻഡ്രം, പിന്നെ തൃശ്ശൂർ, ഈ ഒരു 5 സ്ഥലത്ത് വെച്ച് നമുക്കൊരു എന്താ പറയുക, ഒരു ഹൂപ്പതോൺ സീരീസ് എന്ന് പറഞ്ഞിട്ട് 5 മാച്ച് ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ടീം റീബൗണ്ട് എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ കണ്ട് അവരുമായിട്ട് ടൈപ്പായിട്ട് അങ്ങനെ നടത്തിയതായിരുന്നു. അപ്പൊ അതിലെ പെർഫോമൻസ് കണ്ടിട്ടാണ് ഈ അവരുടെ കോച്ച് ടിമ്മ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ പെർഫോമൻസും കൂടെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു കോള് വന്നിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ഒരു രീതി, എങ്ങനെയാണ് ഈ ക്ലബിൽ വന്നതിന് ശേഷം എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമോ?
അടുത്തൊരു 2-3 മാസം അവരുടെ ട്രെയിൻ ചെയ്യാന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയാം ഇന്ത്യൻ ടീം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യയിൽ നമ്മൾ ഏറ്റവും നല്ല പൊസിഷൻ വന്നേക്കുന്നത് 6th ആണ് ബാസ്കറ്റ്ബോളില്. അപ്പം നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പുറത്തെ പ്ലേയേഴ്സുമായിട്ട് കൂടുതൽ കളിക്കുക, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെതിരെ ഏറ്റവും ഒരു ഗോൾഡൻ ചാൻസ് എന്ന് പറയാം, അവിടെ വന്ന് ആ ടീമിനോട് പ്രാക്ടീസ് ചെയ്യുക, അവർക്ക് വേണ്ടി കളിക്കുക എന്നൊക്കെ പറയുന്നത്.
ഓക്കെ, ഒരുപക്ഷെ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും അറിയില്ലായിരിക്കും, ഓസ്ട്രേലിയയിൽ ബാസ്കറ്റ്ബോളിന്റെ അല്ലെങ്കിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ബാസ്കറ്റ്ബോളിൽ ഒരു നിലവാരത്തിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ട്?
അത് വളരെ ഒരു വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ ഇവിടെ കളിക്കുന്ന ബാസ്കറ്റ്ബോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ക്രിക്കറ്റിന് അല്ലെങ്കിൽ ഫുട്ബോളിനൊക്കെ ആണല്ലോ ഇമ്പോർട്ടൻസ്. അപ്പം ഈ ബാസ്കറ്റ്ബോളിന് അത്ര വേണ്ടത്ര ഒരു പ്രാധാന്യം കിട്ടുക, അങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുമില്ല. ഇപ്പം ഈവൻ കബഡിയിലും വോളിബോളിലും വരെ ലീഗ് വന്നിട്ടുണ്ടെങ്കിലും ബാസ്കറ്റ്ബോളിൽ നമുക്കൊരു ലീഗ് പോലും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഒരു ഏറ്റവും നല്ല ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് പോയി കളിക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വളരെ കുറവാണ്. ഗിഫ്റ്റ് ചെയ്ത ശേഷം അങ്ങനെ ആർക്കും അങ്ങനത്തെ കോള് പോലും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവൻ ഇന്ത്യൻ ടീമിലെ പ്ലേയേഴ്സിനാണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ലൊരു ചാൻസ് ആണ് ഇതുപോലെ പുറത്തെ ലീഗുകളിൽ കളിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ കോള് വന്നപ്പോഴേ ഓക്കെ പറഞ്ഞിട്ട് പുറകെ വന്നത്.
ഓക്കെ, അപ്പൊ ഇത്തരത്തിലൊരു ക്ലബിൽ വന്ന് കളിക്കുന്നത് കൊണ്ട്, ഓസ്ട്രേലിയ പോലത്തെ ഒരു ക്ലബിൽ വന്ന് കളിക്കുന്നത് കൊണ്ട് എന്ത് തരത്തിലുള്ള നേട്ടങ്ങളാണ് ജീന പ്രതീക്ഷിക്കുന്നത്? എന്ത്, ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും പരിശീലനത്തിന് നല്ല അവസരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു, അതിനപ്പുറത്തേക്ക് എന്താണ് സ്വപ്നം കാണാൻ കഴിയുന്നത്?
എന്റെ ഒരു നമുക്കറിയാം എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവില്ല. അപ്പൊ അത് ഞാൻ കളി തുടങ്ങിയിട്ട് എനിക്ക് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യണമെന്നായിരുന്നു, ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യണമെന്നായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലാണെങ്കിൽ ഇന്ത്യനെ ലീഡ് ചെയ്യാനും പറ്റി, ക്യാപ്റ്റൻ ആയിരുന്നു ഞാൻ. പിന്നെയുള്ള നമ്മുടെ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഈ പുറത്ത് പോയി ഇങ്ങനെ കളിക്കാന്നുള്ളതായിരുന്നു എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇത് ഈ ഒരു ഡ്രീം ആയിട്ട് ഞാൻ പറയുമെങ്കിലും പക്ഷെ ഇതങ്ങനെ നടക്കുമോ എന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് പറഞ്ഞ പോലെ ഗീബ്രിജിയൊക്കെ സംസാരിക്കുന്ന ചേച്ചി പറയുമായിരുന്നു, അവിടെ വന്ന് തിരിച്ച് ഇന്ത്യയിൽ വന്നതിന് ശേഷം ചേച്ചിക്ക് തന്നെ തോന്നി ചേച്ചിയുടെ ഗെയിമിൽ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് തോന്നി. എല്ലാവരും തന്നെ പറയുമായിരുന്നു ചേച്ചിയോട് ഗെയിം ഒത്തിരി മാറി, ഇപ്പൊ എന്താ പറയുക ടീമിന് അത്രയും ഒരു എന്താ പറയുക ടീമിന് ഒരു നെടുംതൂണായിട്ട് ചേച്ചി മാറിയായിരുന്നു. അപ്പം അത് വെച്ച് നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാനവിടെ വന്ന് ഈ ഒരു 3 മാസം അവരോട് ട്രെയിൻ ചെയ്ത് അവരുടെ കൂടെ തന്നെ കളിച്ച് കഴിയുന്ന ഗെയിമിൽ ഒത്തിരി ചേഞ്ച് ഉണ്ടാവുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ.
ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ മനസ്സിലാക്കുന്ന ഇപ്പൊ തന്നെ ജീന ഇന്ത്യൻ ടീമിന്റെ നെടുംതൂണാണ്.
കുഴപ്പമില്ല, എങ്ങനെ പോകണം, കുറച്ചായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുണ്ട്, 2012 മുതൽ കളിക്കുന്നുണ്ട്. അപ്പം ഗിബ്ജിച്ചിന് കൂടെ ഒക്കെ അന്നേ കളിക്കാൻ പറ്റിയിട്ട് എന്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാനൊക്കെ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് ഗിബ്ജിച്ച് എന്ന് പറയുന്നത്. ചേച്ചി പോയ അതേ ഒരു ലൈനിൽ കൂടെ തന്നെ പോകാൻ പറ്റുന്ന ഒരു വണികളാണ് കാണുന്നത്.
ഓക്കെ, അപ്പൊ ഇവിടെ എത്തുമ്പോഴും ജീനയ്ക്ക് ജീനയുടെ അതേ പൊസിഷനിൽ കളിക്കാനും അതെല്ലാം കഴിയുമോ?
ഈ പറഞ്ഞതിന് എനിക്കൊരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. അപ്പം എന്നോട് കോച്ച് പ്രത്യേകം പറഞ്ഞായിരുന്നു ജീന ഈ പറഞ്ഞ പോലെ അവിടെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതാണെങ്കിലും ഒരു മെയിൻ പ്ലെയർ ആണ്, ഇവിടെ ഇപ്പം ഇങ്ങനെ ഫസ്റ്റ് പ്രൈസിൽ ഇറക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ കോച്ച് ആദ്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു രണ്ട് മിനിറ്റ് ഇറങ്ങിയാലും ഒരു മിനിറ്റ് ഇറങ്ങിയാലും ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്യും. കാരണം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ വന്നേക്കുന്നത്. അത് ഞാൻ ഓൾറെഡി സ്കൂളിലോട് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ മാക്സിമം എന്തവിടുന്ന് കിട്ടുന്നോ അത് ഫുള്ള് എടുത്തിട്ട് വരിക എന്നുള്ളതാണ് എന്റെ ഒരു എയിം എന്ന് പറയുന്നത്.
ഓക്കെ ഓക്കെ. ഞാൻ വായിച്ച ഒരു കാര്യം, ജീനെ കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം, വഴിതെറ്റി ബാസ്കറ്റ്ബോളിലേക്ക് എത്തിയ ഒരു താരമായിരുന്നു അല്ലേ ജീന?
അതെ, എന്റെ വീടെന്ന് പറയുന്നത് വയനാടാണ്. അപ്പൊ നമുക്കറിയാം വയനാട് സ്പോർട്സിന് അങ്ങനെ ഫെസിലിറ്റീസ് ഒന്നും തന്നെ ഇല്ലാത്തൊരു നാടാണ്. വയനാട്ടിൽ തന്നെ ഏറ്റവും ഒരു അറ്റത്താണ് എന്റെ വീടെന്ന് പറയാം. പടിഞ്ഞാറത്ര എന്ന് പറയുന്ന ഒരു ഏറ്റവും ഒരറ്റത്തുള്ള ഒരു ഫോറസ്റ്റിനോട് ചേർന്ന് നടക്കുന്ന ഒരു സ്ഥലമാണ് അത്, പടിഞ്ഞാറത്ര പണ്ടിപ്പോയത്. അപ്പൊ അവിടെ നിന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഇപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ ഒരു സമയത്തൊന്നും ഞാൻ ഡീം ചെയ്തിട്ട് പോലും ഇല്ല. ഇങ്ങനെ ഞാൻ എത്തും, ഇന്ന സ്ഥലത്തൊക്കെ പോകും, ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യും, ഇതുപോലെ പുറത്തുപോകുന്നു ഒരിക്കലും ആ ഒരു പ്രായത്തിലേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ എനിക്ക് ഒരു സ്പോർട്സിനോട് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. ഞാനൊരു പുസ്തക പുഴു ആ ടൈപ്പ് ഒരു കൊച്ചായിരുന്നു. പിന്നെ സെവൻത്തിൽ നിന്ന് എങ്ങനെയോ ചുമ്മാ ഇങ്ങനെ പോയി ഇറങ്ങി പ്രൈസ് വന്നു. പിന്നെ കണ്ണൂർ സ്പോർട്സ് സ്റ്റേഷനിൽ പോയി സ്കൂളിൽ ചേർന്നു. പിന്നെ വുമൺസ് കോളേജിൽ ചേർന്നു. അത് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ ഇവിടെ ഇപ്പം കെ സി ബിയിൽ ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പൊ കെ സി ബിയിൽ ആണ് വർക്ക് ചെയ്യുന്നത്.
കെ സി ബിയിൽ അല്ലേ? ഓക്കെ.
നോക്കി കഴിയുമ്പോൾ അതെ, ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ശരിക്കും ഒരു എന്താ പറയാ ഒരു ഇതുണ്ടായിട്ട് അങ്ങനെ വന്നതായിട്ട് തോന്നും. ശരി, ബാസ്കറ്റ്ബോളിലേക്ക് വന്നതുപോലെ
എങ്ങനെയായിരുന്നു വന്നത്? ആ ഒരു വഴിത്തിരിവ് എങ്ങനെയായിരുന്നു?
ആദ്യം ഞാൻ ഹൈ ജമ്പർ ആയിരുന്നു. സ്കൂളിൽ ഒരു സെവൻത്തിലൊക്കെ പഠിക്കുന്ന ചുമ്മാ കസിൻസിന്റെ ഒക്കെ കൂടെ പോയി ചുമ്മാ ഇറങ്ങിയില്ല. അപ്പൊ പ്രൈസ് വന്നു. എനിക്ക് ഹൈറ്റ് വന്നു, അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പൊ ഹൈ ജമ്പിലൊക്കെ പ്രൈസ് വന്നു. അത് ജില്ലയിലും സ്റ്റേറ്റിലൊക്കെ പോയി ഇറങ്ങിയത് വലിയ മോശമില്ലായിരുന്നു. അത് ചുമ്മാ ഇങ്ങനെ സെലക്ഷൻ ട്രയൽസിന് പോയി ഇറങ്ങിയതാണ് കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ. അപ്പൊ അവിടെ നിന്നും സെലക്ഷൻ കിട്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹൈ ജമ്പ് ആയിരുന്നു ആദ്യം. പക്ഷേ ഈ ഒരു ഹൈറ്റിന്റെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ബാസ്കറ്റ്ബോൾ കോച്ച് സുമന ടീച്ചർ ആയിരുന്നു. പുള്ളിക്കാർ പറഞ്ഞു, എന്നാൽ പിന്നെ ബാസ്കറ്റ്ബോളിലേക്ക് വാ, നമുക്കൊന്ന് നോക്കാം. കാരണം ഏതോ ഒരു ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ടായിരുന്നു, അപ്പൊ പിള്ളേരുടെ എണ്ണം കുറവായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എന്നെ വിളിച്ചത്. ഞാൻ പോയി ഇറങ്ങി. പിന്നെ അവിടെ മുതൽ ഈ പറഞ്ഞ പോലെ ദൈവത്തായിട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ സെലക്ഷനും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടാതെ എങ്ങനെ ശ്രമിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ.
ഓക്കെ.
അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പൊ ഈ ഹൈ ജമ്പർ എന്നുള്ള രീതിയിലുള്ള പരിശീലനം, അതൊക്കെ ഇതിന് എന്തെങ്കിലും തരത്തിൽ ഗുണം ചെയ്തിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് കിട്ടുന്ന പരിശീലനങ്ങൾ
ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വയനാട്ടിലായിരുന്നുകൊണ്ടായിരിക്കും പണ്ടൊന്നും ഈ പറഞ്ഞ പോലെ അല്ലല്ലോ, നമ്മള് പുറത്ത് നടക്കണം, കുന്നും മലയൊക്കെ കയറി ഇറങ്ങിയിട്ട് നടന്ന് അങ്ങനെയാണ് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. മേ ബി അതിന്റെ അന്നത്തെ അവർ ചെയ്തതിന്റെ ഫിറ്റ്നസ് ഇപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഓടിക്കളിക്കാനൊക്കെ അങ്ങനെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല. നമുക്ക് ബാസ്കറ്റ്ബോളിലെ ഫിറ്റ്നസ് ഏറ്റവും വേണ്ട ഒരു സാധനമാണല്ലോ. പിന്നെ അതുപോലെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് പിന്നെ അതുപോലെ ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടും ഇപ്പം ജമ്പ് ചെയ്യാനും റീബൗണ്ട് എടുക്കാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്.
എന്താണ് ഈ പ്രത്യേകിച്ചും വിദേശ ഒരുപാട് വിദേശ രാജ്യങ്ങളുമായി കളിക്കുകയും ചെയ്തല്ലോ, ഇന്ത്യൻ ബാസ്കറ്റ്ബോളിൽ എന്താണ്, ഏത് മേഖലയിലാണ് കൂടുതൽ മെച്ചപ്പെടേണ്ടതാണ് ജീനയ്ക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ ജീന ഏത് മേഖലയായിരിക്കും ഓസ്ട്രേലിയയിൽ വരുമ്പോൾ സ്വയം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത്?
ഇന്ത്യൻ ടീമിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറവ് സമയമാണ് പ്രിപ്പറേറ്റ് ടൈമായിട്ട് കിട്ടുന്നത്. സാധാരണ ഇപ്പൊ വിൻ ചെയ്യാറുള്ള ജപ്പാൻ കൊറിയ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവരൊരു വർഷം മുമ്പേ പ്രാക്ടീസ് തുടങ്ങും. അവർ വേറെ ഫോറിൻ കൺട്രീസ് ആയിട്ട് പ്രാക്ടീസ് മാച്ച് കളിക്കും. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു സിസ്റ്റം. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടു മാസം മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു ഫോറിൻ കോച്ചിനെ കിട്ടിയാൽ അങ്ങനെ, ഇല്ലെങ്കിൽ നമ്മുടെ അവിടെ തന്നെ ഏതെങ്കിലും ഒരു കോച്ചിനെ വിളിക്കും, ഒരു രണ്ടു മാസം പ്രാക്ടീസ് വരും, എന്നിട്ട് നമ്മൾ നേരെ പോയിട്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു ഇന്ത്യൻ ബാസ്കറ്റ്ബോളിലെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതൊന്ന് മാറി ഒരു ആറ് മാസത്തെ അല്ലെങ്കിൽ ഏഴ് മാസത്തെ ക്യാമ്പ്, അതുപോലെ എക്സ്പോഷർ ട്രിപ്പ്, പുറത്ത് പോയി പുറത്ത് ടീമുകളൊക്കെ എടുത്ത് കളിക്കുന്ന അങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ബാസ്കറ്റ്ബോളിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പൊ അവിടെ വന്ന് ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവരെ പ്ലേയേഴ്സിനെ ഒന്ന് എല്ലാവരും തന്നെ എനിക്കറിയാം. കാരണം അവരോട് വന്നപ്പോൾ നമ്മൾ ഒത്തിരി മിംഗിൾ ചെയ്യുക ചെയ്തായിരുന്നു ആ ടീമിലെ എല്ലാ പ്ലേയേഴ്സുമായിട്ട്. അപ്പൊ അവരുടെ കൂടെ കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ചേഞ്ച് ഗെയിമിൽ കൊണ്ടുവരാൻ ഉള്ളതാണ് ഞാൻ നോക്കുന്ന കാര്യം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം എനിക്കുള്ള നെഗറ്റീവ്സ് ഒക്കെ അവിടെ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ കളിച്ചു കഴിയുമ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ പുറകോട്ട് നിൽക്കുന്നതാണ്. സോ അതൊക്കെ അനലൈസ് ചെയ്തിട്ട് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്.
തീർച്ചയായും. എന്തായാലും ഒരു ബാസ്കറ്റ്ബോൾ താരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായാലും എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് അമേരിക്കൻ NBA ആയിരിക്കുമല്ലോ. ആ ഒരു ലക്ഷ്യമുണ്ടോ?
ലക്ഷ്യം പണ്ട് ഈ പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ എന്റെ ഡ്രീം എന്തായിരുന്നു ചോദിച്ചിട്ട് ഞാൻ ഈ സംശയത്തോടെ പറഞ്ഞ കാര്യമാണ് BGC കളിക്കുന്നത് പോലെ ഫോറിൻ ലീഗിലൊക്കെ പോയി കളിക്കുന്നത്. അപ്പം ഇത് തന്നെ എനിക്കൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഇപ്പൊ അപ്പം എനിക്ക് ഇപ്പൊ ഒരു NBA കളിക്കാനുള്ള ഒരു ഇത്, കാരണം ഹൈറ്റിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഗിരിജിത് അത്രയും ടോളല്ല ഞാൻ, ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ കൂടി എന്റെ മാക്സിമം ചെയ്യണം എന്നുള്ളതാണ് എനിക്ക്. അവിടെ നോക്കിയിട്ട് കളിച്ചിട്ട് എത്രത്തോളം എക്സൽ ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് ചാൻസ് വന്നാൽ എന്തായാലും ട്രൈ ചെയ്യണം തന്നെയാണ്.
തീർച്ചയായും. എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും ജീനയ്ക്ക്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഓസ്ട്രേലിയയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയൻ മലയാളികളും ജീനയ്ക്കായി കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദി ജീന, ഇത്രയും നേരം SBS മലയാളത്തോടൊപ്പം ചെലവഴിച്ചതിന്.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.